മത്തായി അദ്ധ്യായം 9. യേശു വഞ്ചിയിൽ കയറി മറുകരയിലുള്ള തന്റെ സ്വന്തം നഗരത്തിലേക്ക് പോയി. തളർവാദം ബാധിച്ച ഒരാളെ ചിലർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അയാൾ ഒരു കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവരുടെ ഉറച്ച വിശ്വാസത്തെ യേശു മനസ്സിലാക്കി. അവൻ രോഗിയോട് പറഞ്ഞു,
യുവാവേ, സന്തോഷവാനായിരിക്കുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു.
ശാസ്ത്രിമാരിൽ ചിലർ ഇത് കേട്ടു. അവർ പരസ്പരം പറഞ്ഞു,
ഇയാൾ ദൈവത്തെ പോലെ സംസാരിക്കുന്നു, ദൈവദോഷമല്ലേ ഇത്?
അവരുടെ ഉള്ളിലിരിപ്പ് യേശു അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുഷിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നത്? നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ എളുപ്പം? മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ പൊറുക്കാനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം.
എന്നിട്ട് യേശു രോഗിയോട് പറഞ്ഞു,
എഴുന്നേറ്റ് നിന്റെ കിടക്കയുമായി വീട്ടിലേക്ക് പോകൂ.
അയാൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ടവരിൽ ഭയം നിറഞ്ഞു. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ശക്തി നൽകിയതിന് അവർ ദൈവത്തെ സ്തുതിച്ചു. യേശു അവിടം വിട്ട് പോകുകയായിരുന്നപ്പോൾ മത്തായി എന്നു പേരുള്ളയാളെ കണ്ടു. മത്തായി ചുങ്കക്കാരുടെ കാര്യാലയത്തിൽ ഇരിക്കുകയായിരുന്നു. യേശു അവനോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കൂ.
അപ്പോൾ മത്തായി എഴുന്നേറ്റ് യേശുവിനെ പിന്തുടർന്നു. യേശു മത്തായിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അനേകം ചുങ്കക്കാരും മറ്റു ദുഷിച്ച ആൾക്കാരും യേശുവിനോടും ശിഷ്യന്മാരോടും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു. യേശു അവരോടൊത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ഏതാനും പരീശന്മാർ കണ്ടു. അവർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
എന്താണ് നിങ്ങളുടെ ഗുരു ഈ ചുങ്കപ്പിരിവുകാരുടെയും മറ്റു പാപികളുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്?
പരീശന്മാർ പറയുന്നത് യേശു കേട്ടു. അവൻ പരീശന്മാരോട് പറഞ്ഞു,
ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമുള്ളത്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം, അതിന്റെ അർത്ഥം പോയി പഠിക്കൂ. ഞാൻ യാഗമല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ മനുഷ്യരുടെ ഇടയിൽ ദയ കാംക്ഷിക്കുന്നു. നല്ലവരെ ക്ഷണിക്കാനല്ല ഞാൻ വന്നത്, പാപികളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്.
അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനടുത്തെത്തി. അവർ യേശുവിനോട് ചോദിച്ചു,
ഞങ്ങളും പരീശന്മാരും പലപ്പോഴും ഉപവസിക്കാറുണ്ട്, പക്ഷേ നിന്റെ ശിഷ്യന്മാർ എന്താണ് ഉപവസിക്കാത്തത്?
യേശു മറുപടി പറഞ്ഞു,
വിവാഹവേളയിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ കൂട്ടുകാർ ദുഃഖിക്കാറില്ല, പക്ഷേ മണവാളൻ അവരുടെ മധ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയം വരും. അപ്പോൾ സുഹൃത്തുക്കൾ ദുഃഖിക്കും, ആ സമയം അവർ ഉപവസിക്കും. ഒരാൾ പഴയ വസ്ത്രത്തിലെ ദ്വാരമടയ്ക്കാൻ പുതിയ വസ്ത്രത്തിൽ നിന്നും ഒരു കഷണം കീറിയെടുക്കാറില്ല. അഥവാ അയാൾ അങ്ങനെ ചെയ്താൽ കൂട്ടിച്ചേർത്ത തുണി കീറുകയും ദ്വാരം വലുതാവുകയും ചെയ്യും. അതുപോലെ പുതിയ വീഞ്ഞ് ആരും പഴയ വീഞ്ഞു സഞ്ചികളിൽ ഒഴിച്ചു വെക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ സഞ്ചി പൊട്ടി വീഞ്ഞ് പുറത്തേക്കൊഴുകുകയും വീഞ്ഞ് സഞ്ചി കീറിപ്പോകുകയും ചെയ്യും. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ സഞ്ചികളിൽ ഒഴിക്കാറുണ്ട്, അപ്പോൾ വീഞ്ഞും സഞ്ചിയും നന്നായിരിക്കും.
യേശു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കവേ യഹൂദ പള്ളിയിലെ ഒരു നേതാവ് അവനെ സമീപിച്ചു. അവൻ യേശുവിന് മുമ്പിൽ നമിച്ചിട്ട് അവനോട് പറഞ്ഞു,
എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചു, പക്ഷേ അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ വീണ്ടും ജീവിക്കും.
യേശു എഴുന്നേറ്റ് അയാളുടെ കൂടെ പോയി. അവന്റെ ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ യേശുവിന്റെ പിന്നാലെയെത്തി അവന്റെ വസ്ത്രത്തിന്റെ കീഴ്ഭാഗം സ്പർശിച്ചു. അവൾക്കറിയാമായിരുന്നു,
എനിക്കവന്റെ വസ്ത്രത്തിൽ തൊടാനായാൽ എന്റെ രോഗം സുഖപ്പെടും.
യേശു തിരിഞ്ഞവളെ നോക്കി. അവൻ പറഞ്ഞു,
അല്ലയോ പ്രിയപ്പെട്ട സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, സന്തോഷിക്കുക.
ഉടൻ ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൾ സുഖപ്പെട്ടു. യേശു നേതാവിനോടൊത്തു അയാളുടെ വീട്ടിലെത്തി. അവിടെ ശവസംസ്കാര പാട്ട് പാടുന്നവരെ കണ്ടു. ചിലർ കുട്ടി മരിച്ചതിൽ കരയുന്നുണ്ടായിരുന്നു. യേശു പറഞ്ഞു,
മാറി നിൽക്കൂ, ഈ പെൺകുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക മാത്രമാണ്.
എന്നാൽ ആളുകൾ യേശുവിനെ പരിഹസിച്ചു. ആളുകളെ പുറത്തിറക്കിയ ശേഷം യേശു കുട്ടിയുടെ മുറിയിൽ കയറി. അവൻ പെൺകുട്ടിയുടെ കരം ഗ്രഹിച്ചു. ഉടൻ തന്നെ അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഈ വാർത്ത ആ പ്രദേശമാകെ വ്യാപിച്ചു. യേശു അവിടം വിട്ടു പോകവേ രണ്ട് അന്ധന്മാർ അവനെ അനുഗമിച്ചു. അവർ ഉറക്കെ പറഞ്ഞു,
ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാട്ടണമേ.
യേശു അകത്തേക്ക് കയറിയപ്പോൾ അന്ധരും കൂടെ കയറി. യേശു അവരോട് ചോദിച്ചു,
നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അവർ മറുപടി പറഞ്ഞു,
അതെ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു.
അപ്പോൾ യേശു അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു,
നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.
അപ്പോൾ അവരുടെ കാഴ്ച ശക്തി വീണ്ടുകിട്ടി. യേശു അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അവൻ പറഞ്ഞു,
ഇതാരോടും പറയരുത്.
പക്ഷേ അവർ പുറത്തുപോയി യേശുവിനെ പറ്റിയുള്ള ഈ വാർത്ത ആ പ്രദേശമാകെ പരത്തി. ആ രണ്ടു പേർ പോകാനൊരുങ്ങുമ്പോൾ ചിലർ മറ്റൊരാളെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. ഭൂതം ബാധിച്ചിരുന്നതിനാൽ അയാൾക്ക് മിണ്ടാനാകുമായിരുന്നില്ല. യേശു അയാളിൽ നിന്നും ഭൂതത്തെ ഇറക്കിവിട്ടു. അപ്പോൾ അയാൾക്ക് സംസാരിക്കാനായി. ആളുകൾ അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു,
ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല.
എന്നാൽ പരീശർ പറഞ്ഞു,
ഭൂതങ്ങളുടെ നേതാവ് കൊടുത്ത ശക്തി കൊണ്ടാണ് അവനിത് ചെയ്യുന്നത്.
യേശു എല്ലാ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ വിധത്തിലുള്ള അവശതകളും രോഗങ്ങളും അവൻ ഭേദമാക്കുകയും ചെയ്തു. യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ വ്യാകുലരായും നിസ്സഹായരായും കാണപ്പെട്ടു. ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ അനാഥരായിരുന്നു അവർ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
വിളവ് ധാരാളമുണ്ട്, എന്നാൽ വിളവെടുക്കുന്നവരാകട്ടെ കുറവും. വിളവ് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. കൂടുതൽ പണിക്കാരെ അയച്ച് വിളവെടുപ്പിൽ സഹായിക്കാൻ അവനോട് പ്രാർത്ഥിക്കുക.